إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഇന്നലെ നമ്മൾ അവസാനമായിട്ട് വായിച്ചത് ഇമാം സഹാബി റഹ്മത്തുള്ളാഹിയുടെ അഖീദയിലെ അള്ളാഹുവിന്റെ ഖദറിനെ സംബന്ധിച്ചാണ്. അവസാനമായിട്ട് നമ്മൾ വായിച്ച വരി വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി, വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറ് അനുസരിച്ചാണ് നടക്കുന്നത്. അത് നമ്മൾ അന്ന് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഖദറ് രണ്ടു തരത്തിലാണ്. അള്ളാഹുവിന്റെ ഖദർ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം, അത് രണ്ടു തരത്തിലാണ്. ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം അനുസരിച്ചാണ് നടക്കുന്നത്, അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടാണ് നടക്കുന്നത്. അത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ രണ്ടു തരത്തിലാണ്. ഒന്ന് ഇറാദത്തുല്ലാഹിൽ കൗനിയ്യ, രണ്ട് ഇറാദത്തുല്ലാഹി ശറഈയ. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു തൃപ്തിപ്പെട്ടതാവാം തൃപ്തിപ്പെടാത്തതാവാം. തൃപ്തിപ്പെട്ടതാണെങ്കിൽ അത് ഇറാദത്തുല്ലാഹി ശറഈയയിൽ പെടും. അള്ളാഹു തൃപ്തിപ്പെടുന്നതാണെങ്കിൽ ഇറാദത്തുല്ലാഹി ശറഈയ. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടാത്ത കാര്യമാണ് ദുനിയാവിൽ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നടക്കുന്നതെങ്കിൽ, അതാണ് ഇറാദത്തുല്ലാഹി കൗനിയ്യ. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു, ദുനിയാവിൽ നടക്കുന്ന കുഫ്ർ, അതേപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് മാത്രമാണ് ദുനിയാവിൽ നടക്കുന്നത്. പക്ഷേ അത് അള്ളാഹുവിന്റെ കൗനിയായ ഇറാദത്താണ്, കൗനിയായ ഇറാദത്താണ്. അള്ളാഹു അത് തൃപ്തിപ്പെടുന്നില്ല. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു സുബ്ഹാനഹു വതആല നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അത് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അത് ഇറാദത്തുല്ലാഹി ശറഈയ. ഇങ്ങനെ രണ്ടു തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇറാദത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ സഹാബി റഹ്മത്തുള്ള പറയുന്നു, വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദ്ർ അനുസരിച്ചുകൊണ്ട് മാത്രമാണ്. ഷൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫ്ളഹുല്ലാ അതിന്റെ താലീഖായിട്ട് പറയുന്നു, ലാ ശക്ക അന്ന കുല്ല ഷൈഇൻ ബിതഖ്ദീരിഹി ലാ യഖ്റുജു അൻ തഖ്ദീരില്ലാഹി മിനൽ ഖൈർ വശ്ശർ വത്താഅത്തു والطاعة والمعصية والكفر والإيمان والمرض والصحة والعلم والجهل كل شيء يجري بتقديره. ദുനിയാവിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും, താഴത്താവട്ടെ മനസ്സിയത്താവട്ടെ അനുസരണയാവട്ടെ ധിക്കാരമാവട്ടെ രോഗമാവട്ടെ അല്ലെങ്കിൽ നല്ല സിഹത്താവട്ടെ അല്ലെങ്കിൽ ഈമാനാവട്ടെ കുഫ്രാവട്ടെ, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദ്ർ കൊണ്ട് മാത്രമാണ്. ومشيئته تثبت الله سبحانه وتعالى യുടെ തീരുമാനം അത് നടപ്പിലാക്കപ്പെടും. അല്ലാഹുവിന്റെ തീരുമാനം അത് നടപ്പിലാക്കപ്പെടും. لا مشيئه للعباد الا ما شاء لهم. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ഉദ്ദേശിച്ചതല്ലാതെ അടിമകൾക്കില്ല. അല്ലാഹു എന്താണോ അടിമകൾക്ക് വേണ്ടി ഉദ്ദേശിച്ചത് അത് മാത്രമേ അടിമകൾക്കുള്ളൂ. فما شاء لهم كان. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് കാര്യമാണോ അടിമകൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് സംഭവിക്കും. വമാ ലം യശാ ലം യകുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അത് സംഭവിക്കുകയുമില്ല. ഈ കാര്യം അല്ലാഹുവിന്റെ മഷിയത്തിനെ സംബന്ധിച്ചാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരം മാത്രമാണ്. പക്ഷേ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കാനുള്ള അവകാശവും കഴിവും നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ അവകാശം നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ കഴിവും നൽകിയിട്ടുണ്ട്. പഹലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ കഴിവുണ്ട്, പക്ഷേ ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിന്റെ കാലിലാണ് എന്ന് മാത്രം. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യമേ മനുഷ്യന്റെ ചെയ്യാൻ വേണ്ടി കഴിയൂ, പക്ഷേ മനുഷ്യന്റെ കഴിവുണ്ട്. ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഒരു മനുഷ്യന്റെ കഴിവുണ്ട്. പക്ഷേ മനുഷ്യന്റെ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന്റെ താഴെയാണെന്ന് മാത്രം. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് സൂറത്തു തക്വീറിൽ, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യർക്ക് സ്വന്തമായിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ കഴിവിന്റെ കീഴിൽ മനുഷ്യന്റെ സ്വന്തമായിട്ട് കഴിവുണ്ട്. മനുഷ്യൻ അള്ളാഹു അവകാശം നൽകി, പക്ഷേ അത് അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെയാണ്. ഇതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഖദരിയ്യാക്കളുടെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ അഹ്ലുൽ സുന്നയിൽ നിന്ന് തെറ്റിപ്പോയ ഒരു വിഭാഗമായ ഖദരിയ്യത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ അഭിപ്രായം അനുസരിച്ച്, അടിമകളുടെ പ്രവർത്തനങ്ങളിൽ, അടിമകളുടെ ചിന്തകളിലും, അതേപോലെ തന്നെ അടിമകൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല. അടിമ ചെയ്യുന്നത് എപ്പോഴാണോ, അല്ലെങ്കിൽ അടിമ എപ്പോഴാണോ ചെയ്യുന്നത്, ആ സമയം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയുന്നുള്ളൂ. അടിമ ഖദരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച്, ഉദാഹരണത്തിന്, ഞാൻ സംസാരിക്കുന്നു, ഈ സംസാരം ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നത്. അപ്പൊ ഖദരിയ്യത്തിന്റെ വാദം അനുസരിച്ച് ഒരു കാര്യം ചെയ്യുവാനും ഒരു കാര്യം തീരുമാനിക്കാനുമുള്ള പൂർണ്ണമായ അവകാശം മനുഷ്യനാണ്. ഖദരിയ്യത്തിന്റെ വാദം അനുസരിച്ച് ഒരു കാര്യം പൂർണ്ണമായി ചെയ്യാനുള്ള അവകാശം മനുഷ്യനാണ്. പക്ഷേ അഹ്ലുൽ സുന്നയുടെ വിശ്വാസം അനുസരിച്ച് ഒരു കാര്യം ചെയ്യാനുള്ള അവകാശം മനുഷ്യനുണ്ട്, പക്ഷേ അവന്റെ ആ തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ താഴെയാണ്. ഖദരിയ്യത്തിന്റെ അഭിപ്രായം അനുസരിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ താഴെയല്ല, മറിച്ച് മനുഷ്യനാണ് പൂർണ്ണമായ അവകാശം. മനുഷ്യൻ ചെയ്തതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു ഇന്ന മനുഷ്യൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അഹ്ലുൽ സുന്നയുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു ഒരു അടിമയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന് അറിയാം അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്യാതിരിക്കും. അപ്പൊ അഹ്ലുൽ സുന്നയുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ സ്വന്തമായി ചിന്തിക്കുവാനും തീരുമാനിക്കാനും കഴിവുണ്ട്. ആ കഴിവ് അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെയാണ്, അള്ളാഹുവിന്റെ കഴിവിന്റെ കീഴിലാണ്. ഖദരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഇടപെടാൻ സാധിക്കുകയില്ല. മനുഷ്യൻ ചെയ്തതിന്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയം അറിയുക. ഇതാണ് ഖദരിയ്യത്തിന്റെ വിശ്വാസം. ജബരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന് ഒരു കഴിവുമില്ല, മനുഷ്യന് ഒരു കഴിവുമില്ല, മറിച്ച് അള്ളാഹു ആദ്യമേ ഖദറിൽ എല്ലാം നിശ്ചയിച്ചു വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു അടിമയാണ് മനുഷ്യൻ. ജബരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താലും കുഫ്ര ചെയ്താലും ശിർക്ക് ചെയ്താലും അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യിപ്പിച്ചതാണ്, അതല്ലാതെ മനുഷ്യന് ഒരു കഴിവും ഇല്ല എന്നാണ് ജബരിയ്യത്ത് വിശ്വസിക്കുന്നത്. അപ്പൊ ഖദരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം മനുഷ്യന്, ജബരിയ്യത്തിന്റെ വിശ്വാസം അനുസരിച്ച് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അള്ളാഹുവിന് മാത്രം, മനുഷ്യന് ഒന്നുമില്ല. അഹ്ലുൽ സുന്നയുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യനും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, അള്ളാഹുവിനും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ മനുഷ്യന്റെ തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ കീഴിലാണ് എന്ന് മാത്രം. ഇതാണ് മൂന്ന് വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതിൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ് ഖുർആൻ അംഗീകരിക്കുന്നത്. കാരണം അള്ളാഹു പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഉദ്ദേശം അള്ളാഹു മനുഷ്യർക്ക് സ്ഥിരപ്പെടുത്തി, അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ചാൽ മനുഷ്യർക്ക് ഉദ്ദേശിക്കാൻ കഴിയും എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ ഖദരിയ്യാക്കൾ പറയുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശം ഇല്ല, മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഉദ്ദേശമില്ല. അത് ഈ ആയത്തിനെതിരാണ്. ജബരിയ്യാക്കൾ പറയുന്നു എല്ലാ ഉദ്ദേശവും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അടിമത്ത് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. അതും ഈ ആയത്തിന്റെ എതിരാണ്. അപ്പൊ ആ തീരുമാനങ്ങളുടെ വിഷയത്തിൽ ഒരു കാര്യം നടക്കുന്ന മസീഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അടിമത്ത് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കഴിവ് അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെയാണ് എന്ന് മാത്രം. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തമായ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നതോ അല്ല മനുഷ്യൻ, മറിച്ച് അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെയാണ് അടിമയുടെ കഴിവ്. അള്ളാഹുവിന്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ലാ മസീഅത ലിൽ ഇബാദ് ഇല്ലാ മാ ശാഅ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യമല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് അള്ളാഹുവിന്റെ കഴിവനുസരിച്ച് അള്ളാഹു തീരുമാനിച്ച കാര്യം മാത്രമാണ്. ആ കാര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമക്കും കഴിവ് നൽകിയിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെയാണ് മനുഷ്യന്റെ കഴിവ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹിദായത്ത് നൽകുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹിദായത്ത് നൽകുന്നു. അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു മാപ്പ് നൽകുന്നു. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അപ്പൊ അള്ളാഹു ഹിദായത്ത് നൽകുക എന്നുള്ളതും അള്ളാഹു സംരക്ഷണം നൽകുക എന്നുള്ളതും അള്ളാഹു പാപങ്ങൾ മാപ്പാക്കി നൽകുക എന്നുള്ളതും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കൈവിടുന്നു. അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നീതിയാണ്. അത് അള്ളാഹുവിന്റെ നീതിയാണ്. അപ്പൊ ഒരാളെ സന്മാർഗത്തിലാക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളതും ഒരാളുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. നമ്മൾക്കിപ്പോ അള്ളാഹു ഹിദായത്ത് നൽകി, അള്ളാഹു സുബ്ഹാനഹു വതആല സഞ്ചികളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇനി ഒരാൾ അള്ളാഹു അവനെ വഴികേടിലാക്കി, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൈവിട്ടു, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നീതിയാണ്. അപ്പൊ ഒരാൾ വഴികേടിലാവുന്നതും അതേപോലെ തന്നെ ഒരാൾ സന്മാർഗത്തിലാവുന്നതും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. പക്ഷേ മനുഷ്യന്റെ പരിശ്രമിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. മനുഷ്യൻ നന്മയുടെ പാത തെരഞ്ഞെടുത്ത് അതിന് വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പാഴാക്കുകയില്ല. മനുഷ്യൻ തിന്മയുടെ മാർഗമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശിക്ഷിച്ചേക്കാം. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നീതിക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവർത്തിക്കും. അപ്പൊ ഒരാൾ സന്മാർഗത്തിലെത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പാഴാക്കി കളയുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى فَأَمَّا مَنْ أَعْطَى وَاتَّقَى ആരെങ്കിലും സദഖ നൽകുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ وَصَدَّقَ بِالْحُسْنَى ഖുർആനിനെയും സ്വർഗത്തിനെയും ഒക്കെ സത്യപ്പെടുത്തിയാൽ فَسَنُيَسِّرُهُ لِلْيُسْرَى സ്വർഗത്തിന്റെ മാർഗം അവന് വേണ്ടി നാം എളുപ്പമാക്കി കൊടുക്കും. ആരെങ്കിലും നന്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സന്മാർഗത്തിൽ എത്തിക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം. ആരെങ്കിലും പിന്നിട്ട് കാണിച്ചാൽ, ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ, ഖുർആൻ കളവാക്കിയാൽ അവനെ നരകത്തിന്റെ മാർഗത്തിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഒരാളെ വഴികേടിലാക്കുന്നതും സന്മാർഗത്തിലാക്കുന്നതും അള്ളാഹുവാണ്. പക്ഷേ അതിൽ പരിശ്രമിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അപ്പൊ ഹിദായത്തിലാക്കുന്നതും വലാലത്തിലാക്കുന്നതും അള്ളാഹുവാണ്. ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിൽ, ഖൈറ ചെയ്യണമെങ്കിൽ, അഅമാലു സ്വാലിഹാത്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശറ് ചെയ്യുന്നതും മനുഷ്യന്റെ അത് വേണമെന്ന് വെച്ചാൽ വിട്ടു നിൽക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഒരാൾ മുൻപ് തന്നെ തെരഞ്ഞെടുക്കുന്നു, ഒരാൾ എപ്പോഴും മുൻപ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവനെ മോശമായ പാതയിലേക്ക് നയിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. മുൻപ് ചെയ്യുന്ന ആൾക്കാരെ, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിൽ ആക്കുകയില്ല. ഒരാൾ നല്ല പ്രവർത്തനം ചെയ്യുന്നു, ഒരാൾ മോശമായ പ്രവർത്തനം ചെയ്യുന്നു, ഇത് രണ്ടും ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ സമന്മാരല്ല. അള്ളാഹു ചോദിക്കുന്നത് പോലെ മുസ്ലിമീങ്ങളെ നാം മുജ്രിമീങ്ങളെ പോലെയാക്കുകയോ, അതായത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെയും അനുസരിക്കാതെ ജീവിക്കുന്ന ആൾക്കാരെയും ഒരുപോലെയാക്കുകയോ അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അതിന് അവകാശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഹിദായത്തും വലാലത്തും അള്ളാഹുവിന് അറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു നമ്മളെ നിർബന്ധിപ്പിക്കുന്നതല്ല മറിച്ച് നമ്മൾക്ക് അവകാശം തന്നു, രണ്ട് പാത നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു, നമ്മൾക്ക് ഇഷ്ടമുള്ള പാത തെരഞ്ഞെടുക്കാം. നമ്മൾ ഏത് തെരഞ്ഞെടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആദ്യമേ അറിയാം എന്ന് മാത്രം. ഇപ്പൊ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരാൾക്ക് അള്ളാഹു വലാലത്ത് നൽകിയാൽ അത് അള്ളാഹുവിന്റെ നീതിയാണ്. നന്മക്ക് വേണ്ടി പരിശ്രമിച്ച്, നന്മക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല വലാലത്തിലാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ അഖീദയിൽ പെട്ടതാണ് വകുല്ലുഹും യതഖല്ലബൂന ഫീ മശീഅതി ബൈന ഫളിഹി വഅജ്ലി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മശീഅത്തിൽ തന്നെ നിൽക്കുന്നവരാണ്. ഒന്നിക്കൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നീതി. അതിനകത്ത് സൂചിപ്പിച്ചതുപോലെ സന്മാർഗത്തിലാണ് പോയതെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, ദുർമാർഗത്തിലാണ് പോയതെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നീതിയാണ്, അത് അള്ളാഹുവിന്റെ നീതിയാണ്. ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി, നമ്മൾക്ക് ഹിദായത്ത് നൽകി. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് വാപ്പയും ഉമ്മയും മുസ്ലിമായതിന്റെ പേരിലല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഹിദായത്ത് നൽകിയത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ചില ആൾക്കാർക്ക് അങ്ങനൊരു ധാരണയുണ്ട്, വാപ്പയും ഉമ്മയും മുസ്ലിമായതിന്റെ പേരിലാണ് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നത്. ഒരിക്കലുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ്. എത്ര എത്ര ആൾക്കാരുണ്ട് മുസ്ലിമായ ഉമ്മയുടെയും വാപ്പയുടെയും മക്കളായി ജനിച്ചു, പക്ഷേ അവര് വലാലത്തിന്റെ മാർഗത്തിലേക്ക് പോയി. അതേപോലെ തന്നെ എത്ര എത്ര കാഫിരീങ്ങളുണ്ട്, എത്ര എത്ര മക്കളുണ്ട് കാഫിരീങ്ങളുടെ മക്കളായി ജനിച്ചു, പക്ഷേ അവർ ഇസ്ലാമിന്റെ പാതയിലേക്ക് വന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന്റെ പേരിലാണ് നമ്മളെ അള്ളാഹു മുസ്ലിമാക്കിയത്. അതല്ലാതെ വാപ്പയും ഉമ്മയും മുസ്ലിമായതിന്റെ പേരിൽ നമ്മൾക്ക് ലഭിച്ചതല്ല ഇത്. അങ്ങനെ ഒരിക്കലും ഇത് ലഭിക്കുകയുമില്ല. കാരണം ഇസ്ലാം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നൽകുന്ന ഒരു കാര്യമാണ്. അതിന്റെ വില നമ്മൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാത്തത്. അതിന്റെ വില സഹാബികൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരതിനു വേണ്ടി ശരിക്കും പരിശ്രമിച്ചത്. സഹാബികൾക്ക് അറിയാമായിരുന്നു ഒരിക്കലും കുടുംബത്തിന്റെ പേരിൽ കിട്ടിയതല്ല ഹിദായത്തെന്ന് സഹാബികൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ ഒരു വേർതിരിവ് നമ്മൾ അറിയണം. നമ്മൾ ഒരിക്കലും വാപ്പയും ഉമ്മയും മുസ്ലിമായതിന്റെ പേരിലല്ല കിട്ടിയത്, അള്ളാഹു തെരഞ്ഞെടുത്തതാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, അള്ളാഹുവിനെ ശുക്ർ രേഖപ്പെടുത്തുക. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത. അതല്ലാതെ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബന്ധത്തിന്റെ പേരിലോ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ എത്രയോ ആൾക്കാർ കിട്ടണമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വെഴുകേടിലായിപ്പോയ രണ്ട് സ്ത്രീകൾ, ഒന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ, രണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. രണ്ടാളും അള്ളാഹുവിന്റെ നബിയാണ്, രണ്ടാളും അള്ളാഹുവിന്റെ നബിയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്, ലോകത്തേക്ക് ആദ്യമായിട്ട് നിയോഗിക്കപ്പെട്ട റസൂലാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗം നൽകിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ രണ്ട് ഖലീലേ ഉള്ളൂ, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം. ബാക്കി ആരും അള്ളാഹുവിന്റെ ഖലീലല്ല. ഖലീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അള്ളാഹുമായിട്ട് ഉച്ച മിത്രം രണ്ടാൾക്കാരേ ഉള്ളൂ, ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം, രണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പ ആസർ നരകത്തിലാണ്, ആസർ നരകത്തിലാണ്. ഇബ്രാഹിം നബിയുടെ വാപ്പയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉപകാരമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കാഫറായിരുന്നു, പ്രവാചകന്റെ മകനാണെന്ന് പറഞ്ഞതിന്റെ പേര് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് ഒരിക്കലും കുടുംബത്തിന്റെ മഹിമ നോക്കിയിട്ടല്ല. ഫിറഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകി, ഭർത്താവ് കാഫിറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഹിദായത്ത് നൽകുന്നത് കുടുംബമെന്ന് നോക്കിയിട്ടല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ കരുതരുത്. ചില ആൾക്കാർക്ക് അവനൊരു ധാരണയുണ്ട്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ സത്യത്തിന്റെ സത്യമായ മനസ്സിന് വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അല്ലാഹുവിന്റെ ഹിദായത്താണിത്, അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും നമ്മൾ ശുക്ർ രേഖപ്പെടുത്തുക. നിങ്ങൾ ശുക്ർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരുമെന്ന് സൂറത്തു ഇബ്രാഹിമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തു. പല സന്ദർഭങ്ങളിലായി നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത്. ശുക്ർ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജുൽ സാലികീനിൽ പറയുന്നത് പോലെ മൂന്ന് തരത്തിലാണ് ശുക്ർ ചെയ്യേണ്ടത്. ഒന്ന് അശ്ശുക്റു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ശുക്ർ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ നിഅമത്ത് അതിന്റെ വില മനസ്സിലാക്കുക. കുഫ്ഫാറുകളെ കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വരിക, ഈ കുഫ്ഫാറുകളെ അല്ലാഹു വലാലത്തിലാക്കിയതുപോലെ എന്നെ വലാലത്തിലാക്കിയിട്ടില്ല, മറിച്ച് എനിക്ക് അല്ലാഹു ഹിദായത്ത് നൽകി, സത്യമായി ഈ മതം പിൻപറ്റാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരണം. അതാണ് അശ്ശുക്റു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ എന്താണെന്നാൽ അശ്ശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ രേഖപ്പെടുത്തുക. അല്ലാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത്, അല്ലാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അത് ബാക്കിയുള്ള ആൾക്കാരോട് പറയുക. ബാക്കിയുള്ള ആൾക്കാരോട് പറയുക, അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തുകൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് നാവ് കൊണ്ട് ശുക്ർ. അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് ശുക്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഈ നിഅമത്തിലൂടെ അള്ളാഹു എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു അടിമക്ക് ഒരു നന്മ ചെയ്താൽ, ഒരു നിഅമത്ത് ചെയ്താൽ അതിന്റെ ആസാറുകൾ, അതിന്റെ പ്രതിഫലനങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നല്ല വസ്ത്രം അല്ലാഹു നിഅമത്തായി നൽകിയിട്ടുണ്ടെങ്കിൽ ആ നല്ല വസ്ത്രം കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മൂന്ന് രീതിയിലും ശുക്ർ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണെന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജുൽ സാലിഖീന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഹൃദയം കൊണ്ട് ശുക്ർ ചെയ്യുക, നാവ് കൊണ്ട് ശുക്ർ ചെയ്യുക, അവയവങ്ങൾ കൊണ്ട് ശുക്ർ ചെയ്യുക. ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് വന്നത് എന്താണെന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതിന്റെ പേരിൽ മാത്രമാണ്. അതല്ലാതെ കുടുംബ മഹിമയുടെ പേരിലോ അല്ലെങ്കിൽ ബന്ധത്തിന്റെ പേരിലോ ഒരിക്കലും ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല. അതേപോലെ അള്ളാഹു ഒരാൾക്ക് നലാലത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ്. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന രണ്ട് മാർഗത്തിൽ അവൻ സന്മാർഗം തെരഞ്ഞെടുത്തിട്ടില്ല, അത് കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ദുർമാർഗിയാക്കിയത്. അതല്ലാതെ ഒരു വ്യക്തി നന്മയിൽ പരിശ്രമിച്ച് അഅമാൽ സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു, അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിതേടലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ അടിമകളും ഒന്നിക്കൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഹിദായത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നീതിയിലാണ് എന്ന് പറഞ്ഞാൽ വലാലത്തിലാണ്. وهو متعال عن الأوزاد والأنداد وهو متعال الله سبحانه وتعالى علو اللبنان الله علو اللبنان والنذين اللبنان الله سبحانه وتعالى عليا يتوب ويرضبنان عن الأوزاد والأنداد الله سبحانه وتعالى كتلنا يوم لك الفمضغارنا يوم آرم سنه إلا അള്ളാഹുവിന്റെ തുല്യനായോ പങ്കുകാരനായോ ആരും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ചതുപോലെ ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ഒന്നും തന്നെയില്ല. അതേപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരെ വെക്കരുത്, തുല്യനായി ആരെയും വെക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു. സൂറത്തു മറിയമിലൂടെ അള്ളാഹു ചോദിച്ചു, ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് തുല്യനായി നിങ്ങൾക്ക് ആരെയെങ്കിലും അറിയുമോ? ഇല്ല, ഒരാളെയും അറിയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളും തുല്യനായിട്ടില്ല, അള്ളാഹുവിന് ഒരാളും തുല്യനായിട്ടില്ല. لا راد لقضائه الله سبحانه وتعالى يوري ودي അത് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ വിധി തടുക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. വല മുഅഖിബ ലിഹുക്മിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ വിധികൾ അത് പിന്തിപ്പിക്കുവാനോ മുന്തിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. വല ഗാലിബ ലിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അള്ളാഹുവിന്റെ വിധി അജയിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന തീരുമാനം മുമ്പോട്ടാക്കുവാനോ പിമ്പോട്ടാക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല. ഇതാണ് എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജസ് മിൻക ജസ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. നീ എന്താണോ നൽകാൻ തീരുമാനിച്ചത് അത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. വല മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുവാനും ഒരാൾക്കും സാധ്യമല്ല. വല യൻഫഉ ദൽ ജസ് മിൻക ജസ്, പ്രതാപമുള്ളവന്റെ പ്രതാപം നിന്റെ അരികിൽ ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അരികിൽ ഉപകാരപ്പെടുന്നത് നല്ല ഹൃദയവും അമൽ സ്വാലിഹാത്തും തഖ്വയുമാണ്. അതല്ലാതെ പ്രതാപം അള്ളാഹുവിന്റെ അരികിൽ ഉപയോഗപ്പെടുകയില്ല. ഫലാ റാദ്ദ ലിഖവാഇഹി വലാ മുഅഖിബ ലിഹുക്മിഹി വലാ ഗാലിബ ലിഅംരിഹി, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാറ്റുവാനോ അള്ളാഹു നൽകിയത് തടയുവാനോ അള്ളാഹു തടഞ്ഞത് നൽകുവാനോ ഒരാൾക്കും സാധ്യമല്ല. ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫ فلا ممسك لها وما يمسك فلا مرسل له من بعده الله سبحانه وتعالى ترنمك الله ان رحمتك പിടിച്ചു വെക്കാനും ഒരാൾക്കും സാധ്യമല്ല. അതേപോലെ തന്നെ അള്ളാഹു പിടിച്ചു വെച്ചവന്റെ റഹ്മത്തുകൾ തുറന്നു വിടുവാനും ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകും എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അത് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത് വല മുഅഖിബ ലിഹുക്മിഹി ഖുർആനിൽ സൂറത്തുർ റഅദിൽ അള്ളാഹു പറഞ്ഞു വല മുഅഖിബ ലിഹുക്മിഹി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ പിന്തിപ്പിക്കുവാനോ മുന്തിപ്പിക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവൻ തന്നെയാണ്. അപ്പൊ ഒരാൾക്കും അള്ളാഹുവിന്റെ തീരുമാനം മാറ്റുവാൻ സാധ്യമല്ല. അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നടക്കും. ഒരു വ്യക്തി 60 വയസ്സുവരെ ജീവിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായാലും 60 വയസ്സുവരെ ജീവിക്കും. അത് ഒരാൾക്കും മാറ്റാൻ സാധ്യമല്ല. അവര് യഖീനാണ് നമ്മുടെ മനസ്സിൽ. അവർ യഖീൻ വേണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊക്കെ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടോ. ഇതൊക്കെ കേട്ടുപോവൻ സുഖാണ്. എല്ലാവരും പറയാം അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ച കാര്യങ്ങൾ നടക്കും. പക്ഷേ ജീവിതത്തിൽ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും ഇതിൽ വളരെ പിറകോട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി വല്ല കാര്യവും ഒഴിവാക്കിയാൽ അള്ളാഹു അവന് അതിനേക്കാളും നല്ലൊരു കാര്യം നൽകും. ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ താടി പഠിക്കണം. ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ താടി പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മൻ തറക ലില്ലാഹി ശൈഅൻ ആരെങ്കിലും അതിന്റെ പേരിൽ താടി പഠിക്കണം എന്നതിന്റെ പേരിൽ ആ ജോലി ഒഴിവാക്കിയാൽ അഅ്വളഹുല്ലാഹു ഖൈറൻ മിൻ അതിനേക്കാളും നല്ല ജോലി അള്ളാഹു അവന് നൽകും. ഒരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഒരു യഖീൻ ഇല്ല. നമ്മുടെ മനസ്സിൽ യഖീൻ ഇല്ല. വാക്കുകളിൽ പറയുമ്പോൾ യഖീൻ ഉണ്ട്. ജീവിതത്തിൽ വരുമ്പോൾ ആ യഖീൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയും അതൊക്കെ ഉണ്ട് ഹദീസൊക്കെ സഹീഹാണ് എന്നാലും ഒരു ആ ഒരു പ്രയോഗം അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം തന്നിട്ടുണ്ടോ എന്തായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താധാരകൾ വന്നുകൂടാനുള്ള കാരണം എന്താണെന്നാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ ഖദറുല്ലാഹു ഹഖ ഖദരി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ നമ്മൾ പണയമക്കില്ലായിരുന്നു. ദുനിയാവിന്റെ കാര്യത്തിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ നമ്മൾ പണയമക്കൂല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാം. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം മരണപ്പെടുന്നത് ജയിലിൽ വെച്ചാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരണപ്പെടുന്നത് ദിവസങ്ങളെ ഒരു ജയിലിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും സ്വാതന്ത്ര്യം നൽകിയിരുന്ന ആയത്താണ് ഇന്ന അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലത്ത് ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അഹ്ലുൽ ഇൽം വിശദീകരിക്കുന്നത് പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യം ഏതൊരു ദഅവത്ത് അനുസരിച്ചാണ് ലോകത്ത് നടന്നത് ആ ദഅവത്ത് അനുസരിച്ചുള്ള ഭരണകൂടം വന്നത് കുറെ കാലം ശേഷമാണ്. സൗദി അറേബ്യ അവർ പരിശ്രമിച്ചത് ഏതോ നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിൽ പരിശ്രമിച്ചതിന്റെ ഫലം കുറെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വാഗ്ദാനമാണ് എന്തായാലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കി കളയുകയില്ല. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇമാം ബുഖാരി അറിയാത്ത ഒരു മുസ്ലിമില്ല, ഇമാം ബുഖാരി അറിയാത്ത മുസ്ലിമില്ല. ഇമാം ബുഖാരി ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടി ഒരു വ്യക്തിയാണ്, വളരെയധികം ബുദ്ധിമുട്ടി. ഒരു നാട്ടിൽ അദ്ദേഹത്തിന് നിൽക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു, അത്രയും ബുദ്ധിമുട്ടി. അവസാനം എത്രത്തോളം എന്നാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ മരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. മരിക്കാൻ വേണ്ടി ദുആ ചെയ്തു അള്ളാഹുവിനോട്, അള്ളാഹുവെ മരണമാണ് കയറെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം, കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും അവഹേളിക്കുന്നു, എല്ലാവരും കുറ്റം പറയുന്നു. അങ്ങനെ ജീവിച്ചു ഇമാം ബുഖാരി റഹിമഹുല്ലാ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അറിയാത്തൊരു മുസ്ലിമില്ല, കാരണം അദ്ദേഹത്തിന്റെ അമലിൽ അദ്ദേഹത്തിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിന്റെ സ്വീകാര്യത വെച്ചു കൊടുത്തു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യത്തിന്റെ ഒരു വിധി നൽകിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അള്ളാഹു അത് നടപ്പിലാക്കും. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലും അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടതിന്റെ ശേഷമായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ദഅവത്തിന്റെ വിഷയത്തിൽ പറയുന്നത്, ദഅവത്ത് നമ്മൾ നടത്തുമ്പോൾ, ഒരു വ്യക്തിക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വരണം എന്ന ചിന്തയിൽ ഒരിക്കലും പ്രവാചകന്റെ ദഅവത്തിന്റെ മനഹജ് വിട്ടുകൊണ്ട് നമ്മൾ ദഅവത്ത് നടത്തരുത്. ഉദാഹരണത്തിന് വേദങ്ങൾ ഉദ്ധരിക്കുക, ദഅവത്തിന് വേണ്ടി വേദങ്ങൾ ഉദ്ധരിക്കുക എന്നുള്ളത് അഹ്ലുൽ ഇൽമ് എതിർത്തതാണ്. അത് ഹറാമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമാണ്. ചില ഷുറൂത്തുകളോടുകൂടി ചില ആൾക്കാർക്ക് അനുവദിച്ചു എന്നല്ലാതെ വേദങ്ങൾ ഉദ്ധരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഒരിക്കലും വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പഠിക്കാൻ ഒരാളും അനുവദിക്കുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുകയും അത് കാരണമായിട്ട് ധാരാളം ആൾക്കാർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ നിങ്ങൾ വെറും ഖുർആനെടുത്ത് ദഅവത്ത് നടത്തിയിട്ട് അഞ്ചോ പത്തോ ആളെ ഇസ്ലാം സ്വീകരിക്കുന്നുള്ളൂ, നമ്മൾ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ നൂറാൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, ഒരിക്കലും ആ ദഅവത്ത് ശരിയല്ല. ഒരിക്കലും ആ ദഅവത്ത് ശരിയല്ല. നമ്മൾ ഇഖ്ലാസോടുകൂടി അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചോ, റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ, ആ ദഅവത്ത് നമ്മൾ നടത്തുക. അതിന്റെ പ്രതിഫലം എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. ആ മനഹജ് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഈ നൂറ് ആളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ ദഅവത്തിനേക്കാൾ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ പ്രവർത്തനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുക, എന്നാൽ മാത്രമേ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് അവസാന നാളിലായാൽ കുറെ പ്രവാചകന്മാർ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരെ എല്ലാവരെയും അള്ളാഹു മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അതിൽ ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ കൂടെ ധാരാളം ആൾക്കാരുണ്ടാവും. വേറെ ചില പ്രവാചകന്മാർ വരും, അവരുടെ കൂടെ കുറച്ചു കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ. ഇസ്ലാമു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു തരുന്നു, അവരുടെ കൂട്ടത്തിൽ ചില പ്രവാചകന്മാരുണ്ട്, അവരുടെ കൂടെ രണ്ടാളേ ഉള്ളൂ. വർഷങ്ങളോളം ദഅവത്ത് നടത്തിയിട്ട് അവരുടെ ശരിയായി സ്വീകരിച്ചത് രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ. പക്ഷേ ഈ പ്രവാചകന്മാരെല്ലാവരും സ്വർഗത്തിലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനഹജ് അനുസരിച്ചാണ് അവർ ദഅവത്ത് നടത്തിയത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നൽകുമെന്നും ആ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആ പ്രവർത്തനം ഒരിക്കലും അള്ളാഹു പാഴാക്കുകയില്ല എന്നും അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം അഹ്ലു സുന്നയുടെ അഖീദയിലുള്ളതുപോലെ അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി അത് മാറ്റുവാനോ അത് മുന്നോട്ടാക്കുവാനോ പിന്നോട്ടാക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല, അതൊരാൾക്കും സാധിക്കുകയില്ല. അത് ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു, ലാ മുഅഖ്ഖിറ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച കാര്യങ്ങൾ ഒരാൾക്കും മാറ്റുവാൻ സാധ്യമല്ല. അപ്പൊ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം മുജ്മലായിട്ട് ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിലുള്ള. ഇവിടെ പറഞ്ഞതാണ്, ഒന്ന് ആദ്യമായിട്ട് സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അല്ലാഹുവിനെ ഏകനാക്കേണ്ടത് മൂന്ന് വിഷയത്തിലാണ്, ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അൽ അസ്മാഉ വ സിഫാത്തിലും. ഈ മൂന്ന് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കണം. റുബൂബിയത്തിൽ ശിർക്ക് ചെയ്തവരാണ് ഖദരിയ്യാക്കൾ, റുബൂബിയത്തിൽ ശിർക്ക് ചെയ്തവരാണ് ഖദരിയ്യാക്കൾ. നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രം. റുബൂബിയത്തിൽ ശിർക്ക് ചെയ്തത് ഖദരിയ്യാക്കൾ. ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും ഇന്ന് നമ്മുടെ നാടുകളിൽ അടക്കം ശിർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ഏകനാക്കുക. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം, വല ശൈഇ മിസ്ലുഹു, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. വല ശൈഇ യുഅജ്സുഹു, അള്ളാഹുവിനെ ബലഹീനനാക്കാൻ ഒരു വസ്തുവിനും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം മുതലേ കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവ്വലാണ്, അള്ളാഹുവിന്റെ മുമ്പ് വേറെ ഒന്നുമില്ല. അള്ളാഹു അവ്വലാണ്, അതേപോലെ തന്നെ അള്ളാഹു ആഖിറാണ്, അള്ളാഹു അവസാനത്തേതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ ഭൂമിയിൽ നടക്കുകയില്ല. ഇവിടെ നടക്കുന്ന ഖൈറാവട്ടെ, ഇവിടെ നടക്കുന്ന ശർറാവട്ടെ, എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതിന്റെ പേരിൽ മാത്രമാണ് നടക്കുന്നത്. ദുനിയാവിൽ നടക്കുന്ന സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും അത് അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനോട് പറയും കുൻ ഫയകൂൻ, ഫയകൂൻ, അപ്പോഴേക്ക് അതായിട്ടുണ്ടാവും. لا تبلغه الاوهام ولا تدركه الافهام. الله ولا سمجد പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അറിയുവാനോ ഒരു ബുദ്ധിക്കും ഒരു ആൾക്കും സാധ്യമല്ല, ഒരു പ്രവാചകനും സാധ്യമല്ല, ഒരു മലക്കനും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. അത് ആഖിറത്തിലെത്തിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവിനെ കാണാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കുമെന്നല്ലാതെ അല്ലാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയാൻ ഒരിക്കലും സാധ്യമല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِهِ عِلْمًا. الله سبحانه وتعالى അടിമകൾ സംബന്ധിച്ച് എല്ലാം അറിയും. വലാ യുഹീതൂന ബിഹി ഇൽമ, അടിമകളാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നവനല്ല. അതേപോലെ തന്നെ അല്ലാഹു ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവന്റെ പടപ്പുകളെ പടച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ അല്ലാഹുവിന്റെ ജനങ്ങളിലേക്ക് ആവശ്യമില്ല. ജനങ്ങൾ അല്ലാഹുവിലേക്കാണ് ജനങ്ങളെ നിങ്ങളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആരെയും ഭയക്കാതെ അടിമകളെ മരിപ്പിക്കുന്നു, ആരെയും ഭയക്കാതെ അടിമകളെ മരിപ്പിക്കുന്നു. അതിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് മരണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സൃഷ്ടിയാണ്. മരണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സൃഷ്ടിയാണ്. അവസാന നാളായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ മരണത്തിനെ കൊണ്ടുവരികയും ഒരു മൃഗത്തിന്റെ രൂപത്തിൽ മരണത്തിനെ കൊണ്ടുവരികയും അതിനെ അറുത്തു കളയുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. അപ്പൊ മരണത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവസാന നാളിൽ അറുത്തു കളയുകയും സ്വർഗവാസികളോട് പറയും, ഇനി കാലാകാലമാണ്, നിങ്ങൾക്ക് അവിടെ മരണമില്ല. നരകവാസികളോട് പറയും, നിങ്ങളും അവിടെ കാലാകാലമാണ്, നിങ്ങൾക്ക് അവിടെ മരണമില്ല. അപ്പോൾ അവസാന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തിനെ അറുത്തു കളയുമെന്ന ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബാഇസ് ബിലാ മശഖ, അടിമകൾ മരണപ്പെട്ടതിന് ശേഷം അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് പുനർജീവിപ്പിക്കും, അവരിൽ നിന്ന് രണ്ടാമത് എഴുന്നേൽപ്പിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പല സന്ദർഭങ്ങളിൽ ഖുർആനിൽ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ അഹ്ലു സുന്നയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മളെ പറയുന്ന സിഫാത്തുകൾ വിശേഷണങ്ങൾ ആദ്യമേ ഉണ്ട്. അതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതല്ലാതെ ജമ്മിയത്തും മുഅ്തസിലത്തും പറയുന്നത് പോലെ അല്ലാഹു ഒരു കാര്യം ചെയ്തതിന് ശേഷമല്ല അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വിശേഷണങ്ങൾ ഉണ്ടായത്. ഖാലിഖായതിന് ശേഷമാണ് അല്ലാഹു സൃഷ്ടിച്ചത്, ഭാര്യയായതിന് ശേഷമാണ് അല്ലാഹു പടച്ചത്. അതല്ലാതെ പടച്ചതിന്റെ ശേഷം അല്ലാഹു ഭാര്യയായതല്ല, സൃഷ്ടിച്ചതിന്റെ ശേഷം അല്ലാഹു സൃഷ്ടാവായതല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ജഹ്മിയത്തിന്റെ വാദമാണ്, അല്ലാഹുവിൽ ന്യൂനത ഉണ്ട് എന്ന് വാദിക്കലാണ്. അപ്പൊ ഒരിക്കലും അഹ്ലു സുന്നയുടെ വിശ്വാസമല്ല. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇമാം സുഹാബി റഹ്മുള്ളാഹി പറയുന്നു, آمنا بذلك كله وايقنا ان كل من عنده. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ വെറും വാക്കിൽ പറയുന്നതല്ല, മറിച്ച് ഇതാണ് നമ്മൾ മനസ്സിൽ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസം ഇതാണ്. അതല്ലാതെ വെറുതെ ഒരു കിതാബിൽ എഴുതുന്നതല്ല, മറിച്ച് ഇതാണ് നമ്മുടെ വിശ്വാസം. ആരുടെ വിശ്വാസം? ഇമാം സഹാബിയുടെ, അതേപോലെ തന്നെ അബൂ ഹനീഫയുടെ, മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനിയുടെ, അബൂ യൂസഫ് റഹിമുള്ളയുടെ, ഈ നാലാൾക്കാരുടെയും വിശ്വാസം ഇതാണെന്നാണ് ഇമാം സഹാബി റഹിമുള്ള പറയുന്നത്. കാരണം ആദ്യത്തിൽ ഈ കിതാബിന്റെ തുടക്കത്തിൽ ഇമാം സഹാബി സൂചിപ്പിച്ചിരുന്നു, ഈ കിതാബ് എഴുതുന്നത് ഈ നാല് ആൾക്കാരുടെ മദ്ഹബിലായിക്കൊണ്ടാണ്. ഇമാം സഹാബി റഹിമുള്ള ഈ നാല് ആൾക്കാരുടെ മദ്ഹബിലായിക്കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത്. അപ്പൊ ഇതൊക്കെ എഴുതിയതിന് ശേഷം ഇമാം സഹാബി പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, ഇതാണ് നമ്മുടെ അഖീദ. ഇതാണ് ഇമാം അബൂ ഹനീഫയുടെ അഖീദ, ഇതാണ് ഇമാം അബൂ യൂസഫിന്റെ അഖീദ, ഇതാണ് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനിയുടെ അഖീദ. അതല്ലാതെ ഇത് നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള ഹനഫികൾ പറയുന്ന അഖീദയല്ല ഒരിക്കലും ഇമാം അബൂ ഹനീഫ് അംഗീകരിച്ചത്. അവരുടെ വാദമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വായിച്ചതനുസരിച്ച് അള്ളാഹു ഉന്നതിയിലുള്ളവരാണ്, അള്ളാഹു അർശിന്റെ മുകളിലുള്ളവരാണ്, അള്ളാഹു ഉന്നതിയിലുള്ളവരാണ്. അതൊരിക്കലും നമ്മുടെ നാട്ടിലെ ഹനഫികൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇമാം അബൂ ഹനീഫയുടെ അഖീദയുമായി നമ്മുടെ നാട്ടിലെ ഹനഫികൾക്ക് യാതൊരു ബന്ധവുമില്ല. അവർ വെറും ബിബഹിൽ അവരുടെ വാദമനുസരിച്ച് അബൂ ഹനീഫയെ പിൻപറ്റുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പൊ ആ ഒരു കാര്യം, ഇതാണ് അഹ്ലു സുന്നയുടെ അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള ഉജ്വലായ അഖീദ, മതത്തിലുള്ള അഖീദ. അത് പറഞ്ഞതിന് ശേഷം ഇമാം സഹാബി റഹിമഹുള്ള അടുത്തതായി കണക്കുന്നത് ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ള, മുഹമ്മദ് റസൂലുള്ളയിലേക്ക്. ഇവിടെ ഇമാം സഹാബി റഹിമഹുള്ള പറയുന്നു, വഇന്ന മുഹമ്മദൻ അബ്ദുഹുൽ മുസ്തഫ വ റസൂലുഹുൽ മുർതള വ നബിയുഹുൽ മുജ്തബ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ്, അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നബിയാണ്, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ ദൂതനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് ആരാണ് പ്രവാചകൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പൂർണ്ണമായി ചരിത്രങ്ങൾ തന്നെ വായിക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് ദഅവത്ത് കൊണ്ടുവന്ന സാഹചര്യത്തിൽ കൈസർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. കൈസർ എന്ന പേരിൽ അറിയപ്പെട്ട ഹിറഫൽ എന്ന് പറഞ്ഞ റോമിലെ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അബൂ സുഫിയാൻ പിൽക്കാലഘട്ടം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം കാസറ എന്ന സന്ദർഭത്തിൽ കൈസർ എന്ന പേരിൽ അറിയപ്പെട്ട റോമിലെ ഭരണാധികാരി അബൂ സുഫിയാനെ വിളിപ്പിച്ചു. റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, കൈഫ നസബുഹു ഫീകും, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തറിയാം? മുഹമ്മദ് നബിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തറിയാം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദഅവത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ റോമിലെ ഭരണാധികാരി മക്കയിലെ കച്ചവടക്കാരനായ അബൂ സുഫിയാനെ വിളിച്ച് ചോദിക്കുകയാണ്, കൈഫ നസബുഹു ഫീകും, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തറിയാം? അപ്പോൾ അബൂ സുഫിയാൻ കാഫിറായിരുന്നു, അതിന്റെ കൂടെ അദ്ദേഹം മറുപടി പറഞ്ഞു, ഹുവ ഫീനാ ദു നസബിൻ, അദ്ദേഹം നല്ല കുടുംബ പാരമ്പര്യമുള്ളവനാണ്, നല്ല കുടുംബ മഹിമയുള്ളവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്നവനാണ് എന്ന വിഷയത്തിൽ കുഫ്ഫാറുകൾ പോലും അംഗീകരിച്ചിരുന്നു. അന്ന് കുഫ്ഫാറുകളായിരുന്ന ആൾക്കാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തവരാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വളരെ നല്ലൊരു കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ഇനി എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്? അബൂ ഖതാദത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഒരു അറബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ തഖൂലു ഫീ സൗബി യൗമി ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക യൗമുൽ വുലിദ്തു ഫീ, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നല്ല കുടുംബത്തിൽ പിറന്നവരാണ്, നബി തിങ്കളാഴ്ചയാണ് ജനിച്ചത്, ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം ഏതാണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദാഖൽ മആദിൽ പറയുന്നു, ലാ ഖിലാഫ അന്നഹു വുലിദ അലൈഹി സ്വലാത്തു വസ്സലാം ബിജൗഫി മക്ക വഅന്ന മൗലിദഹു അൻഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണെന്നും ആമുൽ ഫീലിലാണെന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, ആമുൽ ഫീലിലാണ്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹ വർഷം, എല്ലാവർക്കും അറിയാം. അബ്രഹത്തെ എന്ന് പറയുന്ന ഹബ്ഷയിലെ ഒരു രാജാവ് കാവ് കൊടുക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില പക്ഷികളെ അയച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു. ആ ഒരു വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഖൈസ് ബിൻ മഖ്റമ എന്ന് പറയുന്ന സഹാബി പറയുന്നു, വുലിദ്തു അന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ആമുൽ ഫീലിലാണെന്ന് ഖൈസ് ബിൻ മഖ്റമ പറയുന്നതായി ഇമാം ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് പ്രിയപ്പെട്ടവരെ ആമുൽ ഫീലിലാണ്, ആനക്കലഹ വർഷം, അത് മക്കയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, തിങ്കളാഴ്ച ദിവസവുമാണ്. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ഏതാണ്? ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അൽഇസ്തിആദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, റബീഉൽ അവ്വൽ രണ്ടിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ഇമാം ഇബ്നു അബ്ദുൽ ബറിന്റെ അഭിപ്രായം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ രണ്ടിനാണ്. വേറെ ചില പണ്ഡിതന്മാർ, മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി അൽ ഹാഫിളുൽ കബീർ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ എട്ടിലാണ് എന്നാണ് മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന പണ്ഡിതൻ പറയുന്നത്. അദ്ദേഹം അതിനെ തെളിവടിക്കുന്നത് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഖത്തയിൽ ജുബൈർ ബിൻ മുത്തഈം എന്ന് പറയുന്ന ഒരു സാബിഈയിൽ നിന്ന് സഹീഹായ സനദോടുകൂടി ഈ ഒരു അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഅദ്ദ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ജുബൈർ ഇബ്നു മുത്അഇം എന്ന് പറയുന്ന താബിഈയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഹിജ്റ റബീഉൽ അവൽ 8 അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 10. ഇതാണ് ഇമാം ആമിർ ബിൻ ഷുറാഹിൽ അഷ്അബി റഹിമഹുള്ളയുടെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 12. ഇതാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരു റിവായത്ത് കാണാം. അപ്പൊ മൊത്തത്തിൽ 4 ഒന്ന് റബീഉൽ അവൽ 2 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്, 2 റബീഉൽ അവൽ 8, 3 റബീഉൽ അവൽ 10, 4 റബീഉൽ അവൽ 12. അപ്പൊ ഇതിൽ നമ്മൾക്ക് തെളിവ് കാണാൻ വേണ്ടി സാധിക്കുന്നത് 2 ഒന്ന് റബീഉൽ അവൽ 8, 2 റബീഉൽ അവൽ 12. റബീഉൽ അവൽ 8 ജുബൈർ ബിൻ മുത്അഇമിൽ നിന്ന് ഇമാം മാലിക് ഉദ്ധരിച്ച ഒരു സഹീഹായ സിറത്തോടു കൂടിയുള്ള സംഭവത്തിൽ കാണാം. റബീഉൽ അവൽ 12 ജാബിർ ബിൻ അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തുടങ്ങിയ സഹാബികളിൽ നിന്ന് അഭിപ്രായവും കാണാം. ഇതൊക്കെ എടുത്തിട്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അധിക ആൾക്കാരും സ്വീകരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 12 എന്ന അഭിപ്രായമാണ്. അധിക ആൾക്കാരും സ്വീകരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 12 എന്ന അഭിപ്രായമാണ്. അപ്പൊ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു വാക്ക് തന്നെയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു മൗലാണ്. അതല്ലാതെ ചില ആൾക്കാർ ഇപ്പം അവരുടെ തെറ്റിദ്ധാരണയുണ്ട്, റബീഉൽ അവൽ മാത്രമായാൽ സുന്നികളെ എതിർക്കുന്നതിന് വേണ്ടി അവരോട് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 12. അത്തരത്തിൽ നമ്മളെ മുറിച്ച് പറയരുത്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അഭിപ്രായമാണ്. പ്രബലമായ റിവായത്തുകളനുസരിച്ച് ഏറ്റവും പ്രബലമായി മനസ്സിലാവുന്നത് റബീഉൽ അവൽ 8 എന്നാണ്. എന്നാലും ആരെങ്കിലും 12 എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കുവാനോ അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താക്കാനോ ബിദഅത്തിന്റെ കസ്തികളാക്കാനോ ഒരിക്കലും നമ്മൾ മുതിരാൻ വേണ്ടി പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജനിച്ച തീയതികളിൽ ഏറ്റവും പ്രബലം 2 ഒന്ന് 8, 1 12, അതിൽ ഏറ്റവും പ്രബലം 8 എന്നാണ് ഈ സംഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജനനത്തിന്റെ തീയതി. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ധാരാളം പേരുകൾ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇപ്പൊ വരുന്ന ചില ഖുർആനിന്റെ മുൻഭാഗത്ത് അള്ളാഹുവിന്റെ പേരുകളും പിൻഭാഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം കുറയുന്ന തെറ്റാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്നതും തെറ്റാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ വന്നതും തെറ്റാണ്. ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വന്ന ചില പേരുകൾ, ഒന്ന് അബുൽ ഖാസിം, 2 അബു ഇബ്രാഹിം, 3 മുഹമ്മദ്, 4 അഹ്മദ്, 5 മാഹി, 6 ആഖിബ്, 7 ഹാഷിർ, 8 നബിയുർ റഹ്മ, 9 നബിയുൽ തൗബ, 10 നബിയുൽ മർഹമ, 11 ഖാതിമുൻ നബിയീൻ അല്ലെങ്കിൽ ഖാതമുൻ നബിയീൻ, 2 ഖാതിമുൻ നബിയീൻ അല്ലെങ്കിൽ ഖാതമുൻ നബിയീൻ അല്ലെങ്കിൽ അബ്ദുല്ലാഹ് അല്ലെങ്കിൽ അബ്ദുല്ലാഹ്. ഇമാം ബൈഹഖിയും ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ളയും പറയുന്നു, ഖുർആനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വന്ന ചില വിശേഷണങ്ങളും ചില നാമങ്ങളുമാണ് ഈ താഴെ പറയുന്നത്. 1 ഷാഹിദ്, 2 മുബശ്ശിർ, 3 അന്നദീറുൽ മുബീൻ, 4 അദ്ദാഇ ഇലല്ലാഹ്, 5 സിറാജുൽ മുനീർ, 6 അർറഹ്മ, 7 അന്നിഅമ, 8 അൽഹാദി, 9 അശ്ശഹീദ്, 10 അൽഅമീൻ, 11 അൽ മുസ്സമ്മിൽ, 12 അൽ മുദ്ദസ്സിർ. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ന് വന്ന ഒരു റിവായത്തിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരുടെ പേരിൽ പെട്ടതാണ് അൽ മുതവക്കിൽ. അൽ മുതവക്കിൽ ഇത്തരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പേരുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, പ്രവാചകന്റെ പേരുകളിൽ പെട്ടതാണ് അൽ മുഖ്താർ, അൽ മുസ്തഫ, الشفيع المشفع الصادق المصدوق. ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ വന്നതാണ്. അഹ്ലു സുന്നയുടെ ചില ഇമാമിങ്ങൾ ഖാദി അയ്യാദിനെ പോലെയുള്ള ആൾക്കാർ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ പറയാൻ തന്നെ ചില അധ്യായങ്ങൾ വെച്ചതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വിശേഷണങ്ങളും ധാരാളം നാമങ്ങളും ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നതായി നമ്മൾക്ക് കാണാം. മൗനവി റഹിമഹുള്ള അതേപോലെ തന്നെയുള്ള സുയൂത്തി അവർ പറയുന്നു ഖുർആനിലും ഹദീസിലും വന്ന അധിക കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരുടെ നാമങ്ങളെല്ലാം മറിച്ച് വിശേഷണങ്ങളാണ്. എന്നിരുന്നാലും അത് വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരെ നമ്മൾക്ക് എന്ത് ചെയ്യാം, വിശേഷിപ്പിക്കാം. പിന്നെ ചില സുഫിയായ ആൾക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരോടുള്ള ഹുബ്ബ് അല്ലെങ്കിൽ അവരുടെ വാദമനുസരിച്ച് നബിയോടുള്ള ഇഷ്ടം അത് അധികമാണെന്ന് വാദിക്കുകയും അല്ലെങ്കിൽ അധികമാണെന്ന് തോന്നിപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരത്തിലധികം പേരുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നുൽ അറബിയെ പോലെയുള്ള ചില ആൾക്കാർ അത്തരത്തിൽ വാദിക്കുന്നുണ്ട്. അതൊരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നുൽ അറബി റഹിമഹുള്ള അതുപോലെയുള്ള ചില ആൾക്കാർ അത്തരത്തിൽ ചില സൂഫികളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അതൊരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിട്ടുള്ള വിശേഷണങ്ങൾ, സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പ്രചാരണത്തിലുള്ള വേറൊരു കാര്യമാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, പൊതുജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ത്വാഹ എന്നുള്ളതും യാസീൻ എന്നുള്ളതും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പെട്ടതാണ്. ത്വാഹ അതേപോലെ തന്നെ യാസീൻ. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഒരു സഹീഹായ ഹദീസിലോ അല്ലെങ്കിൽ ളൈബായ ഹദീസിലോ ഒരു സഹാബിയുടെ അസറിലോ ഒന്നും തന്നെ ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ത്വാഹ എന്നുള്ളതും യാസീൻ എന്നുള്ളതും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരല്ല. ഇപ്പോൾ ഖുർആനിലുള്ള ത്വാഹ എന്ന പദം അല്ലെങ്കിൽ യാസീൻ എന്ന പദം അത് ബാക്കിയുള്ള അലിഫ് ലാം മീം അലിഫ് ലാം റ എന്നുള്ള പദങ്ങളെ പോലെയുള്ള ചില ഷുറൂഫുൽ മുഖദ്ദയാണ്, ചില അത്തരത്തിലുള്ള പദങ്ങൾ മാത്രമാണ്. അതല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമല്ല. പ്രവാചകന്റെ പേരല്ല ത്വാഹയും, പ്രവാചകന്റെ പേരല്ല യാസീനും. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രവാചകരെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് ബനു കിനാനയെ തെരഞ്ഞെടുത്തു. ബനു കിനാന എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്, കിനാന വംശം. അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ബനു കിനാനയെ തെരഞ്ഞെടുത്തു. ബനു കിനാനയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുറൈശികളെ തെരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തെരഞ്ഞെടുത്തു. അപ്പൊ പ്രവാചകന്റെ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ ബനു ഹാഷിമാണ്. ബനു ഹാഷിം ഏത് കുടുംബത്തിൽ പെട്ടതാണ്? ഖുറൈശികളിൽ പെട്ടതാണ്. ഖുറൈശികൾ ബനു കിനാനയിൽ, ബനു കിനാന ഇസ്മായിൽ നബിയുടെ കുടുംബത്തിൽ, ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ. അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരു പ്രാർത്ഥന കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹുവേ ഈ വിഭാഗത്തിൽ ആദം നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് ഒരു റസൂലിനെ കൊണ്ടുവരണം എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ട്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അനദഅവതു അബീ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനത്തിന്റെ ഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നിയോഗിച്ചത്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് ബനു ഹാഷിമാണ്. പിന്നെ ചില ആൾക്കാർ നമ്മുടെ നാടുകളിലെ മദ്രസകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം കിസ്റ സിംഹാസനം കുലുങ്ങി, ധാരാളം കാലമായി മജൂസികൾ ആരാധിച്ചുകൊണ്ടിരുന്ന തീകുണ്ടാരം അത് അടഞ്ഞുപോയി, ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, ചരിത്രപരമായും സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ആമൽ ഫീൽഡിലാണ്, അത് സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ജനിച്ചതിന് ശേഷം ആദ്യമായി പ്രവാചകന്റെ മുലയൂട്ടിയത് പ്രവാചകന്റെ ഉമ്മയാണ്. പ്രവാചകന്റെ ഉമ്മ ആമിറത്തുൽ ദുഹർ, അവരാണ് ആദ്യമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്തത്. അതിനുശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് നൽകിയത് സുവൈബ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സുവൈബ അബൂ ലഹബ് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൂട്ടിയത്. അന്ന് അറബികൾക്കിടയിലുള്ള ഒരു പതിവായിരുന്നു ഇത്തരത്തിൽ വലിയ നല്ല നല്ല സ്ഥലങ്ങളിൽ താമസിക്കുന്ന അറബികൾ ഗ്രാമീണരായ സ്ത്രീകളുടെ അരികിൽ കുട്ടികളെ പാലൂട്ടാൻ വേണ്ടി കൊണ്ടുകൊടുക്കും. കാരണം ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗങ്ങൾ കുറവാണ്, രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ ധാരാളം കുട്ടികളെയും കൂട്ടി അവിടെയുള്ള ബനു സഅദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് പോയി. ബനു സഅദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ പ്രവാചകരെയും കൂട്ടിപ്പോയി. അങ്ങനെ ബനു സഅദിലെ ധാരാളം സ്ത്രീകൾ വന്നു, ഓരോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും ഏറ്റെടുക്കുന്നില്ല, കാരണം യതീമാണ്. ഏറ്റെടുത്താൽ ഒന്നും കാര്യം, പൈസ ഒന്നും കിട്ടൂല, അതുകൊണ്ട് ആരും ഏറ്റെടുക്കുന്നില്ല. അവസാനം ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് വന്ന ഹലീമത്ത് ബിന്ത് അബി ദുഐബ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയെയും കിട്ടിയിട്ടില്ല. ആ സ്ത്രീ വരുമ്പോഴേക്ക് എല്ലാ കുട്ടികളും തീർന്നു. ആകെ ബാക്കിയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ ആ സ്ത്രീ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കുകയാണുണ്ടായത്. വേറെ ആരും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായതിന്റെ പേരിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ബനൂ സഅദ് ഗോത്രത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. അവിടെയുള്ള കുട്ടികളുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി വന്നു. ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി വന്നു. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു. പിടിച്ചവിടെ കിടത്തി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പിളർന്നു. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പേടിച്ചു വിറച്ചു. അവർ വീട്ടിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ബനൂ സഅദ് ഗോത്രം പേടിച്ചു. കാരണം അമാനത്തായി നൽകപ്പെട്ട ഈ കുട്ടി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാൽ ഖുറൈശി ഗോത്രം അല്ലെങ്കിൽ ബനൂ ഹാഷിം ഒരിക്കലും ക്ഷമിക്കുകയില്ല. അങ്ങനെ അവർ ഭയപ്പെടുകയും മുഹമ്മദ് എന്ന് പറയുന്ന നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ നടന്നത് എന്താണെന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു തരുന്നു. അവിടെ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ കിടത്തുകയും പ്രവാചകന്റെ ഹൃദയം പിളർക്കുകയും അതിൽ നിന്ന് ഒരു സാധനം ഓരോ മനുഷ്യന്റെ അകത്തും ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന ഒരു ഓഹരിയുണ്ട്. ആ ഓഹരി എടുത്തു കളയുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതും ആ ഹൃദയം തുന്നിക്കെട്ടുകയും ചെയ്തു. അനസ് ബിർമാനി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ ശരീരത്തിൽ ആ തുന്നിന്റെ കല ഞാൻ വലുതായതിന് ശേഷവും കണ്ടിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിളർക്കുകയും എന്നിട്ട് അത് കഴുകുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് സാഹചര്യത്തിലാണ് പ്രവാചകന്റെ ഹൃദയം പിളർന്നിട്ട് കഴുകിയത്. ഒന്ന് ചെറുപ്പത്തിലും, രണ്ട് ഇസ്രായിലിന്റെ രാത്രി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സാഹചര്യത്തിലും. മാലിക്കിന്റെ അള്ളാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ആ രാത്രിയിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പിളർന്നിട്ട് കഴുകിയതായി ഹദീസുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. രണ്ട് തവണയാണ് പ്രവാചകന്റെ ഹൃദയം പിളർന്നത്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ, അവരുടെ പേര് ആമിനത്തു ബിന്തു വഹബ് ഇബ്നു അബ്ദ് മനാഫ് എന്നാണ്. ആമിനത്തു ബിന്തു വഹബ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ സംബന്ധിച്ച് തന്നെ റിവായത്തുകളിൽ വന്നതുപോലെ ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി കരയുന്നതായി ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. പ്രവാചകൻ അല്ലാതെ കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തീരെ സഹിക്കാനായില്ല. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, പ്രവാചകനെ എന്തിനാണ് താങ്കൾ കരയുന്നത്, എന്തിനാണ് താങ്കൾ കരയുന്നത്? അല്ലാഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ഖബ്റു ആമിനത്തു ബിന്തു വഹബ്, ഇത് എന്റെ ഉമ്മ ആമനയുടെ ഖബറാണ്. ഇത് എന്റെ ഉമ്മ ആമനയുടെ ഖബറാണ്. ഒരു യാത്ര പോവുകയായിരുന്നു സഹാബികൾ. അതിന്റെ ഇടയിലാണ് പ്രവാചകൻ കരയുന്നത് ഉമർ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, ഇത് എന്റെ ഉമ്മ ആമനയുടെ ഖബറാണ്. ഇസ്തഅദന്തു റബ്ബി അൻ അസൂറഹ, എന്റെ അള്ളാഹുവിനോട് എന്റെ റബ്ബിനോട് എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുമതി ചോദിച്ചു. ഫഅദന ലീ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് അനുമതി നൽകി. വസ്തഅദന്തുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹ ഫഅബാ അലൈ, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പാപമോചനം തേടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ വിലക്കി എന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തുഹു സാഅത അക്തറു ബാഖിയൻ മിൻ തിൽക സാഅ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം കരഞ്ഞതിനേക്കാളും കഠിനമായ രീതിയിൽ കരഞ്ഞ ഒരു സന്ദർഭം ഞാൻ നബിയുടെ ജീവിതത്തിൽ കണ്ടില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ കാഫിറാണ്, നരകത്തിന്റെ അവകാശിയാണ്. പ്രവാചകന്റെ ഉമ്മയായതിന്റെ പേരിൽ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല. അതേപോലെ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഒരു ദിവസം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, ഐന അബി, എന്റെ ഉപ്പ എവിടെയാണ്? പ്രവാചകരെ, എന്റെ ഉപ്പ എവിടെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിന്നാർ, നിന്റെ വാപ്പ നരകത്തിലാണ്. ഫലന്നാർ വല്ല, അങ്ങനെ ആ വ്യക്തി തിരിച്ചുപോയി. ആ വ്യക്തിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. വാപ്പ നരകത്തിലാണെന്ന് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅഹു രണ്ടാമതും ആ വ്യക്തിയെ വിളിച്ചു. ഫഖാല എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീ വഅബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞതായി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ഉമ്മയും നരകത്തിലാണ്, പ്രവാചകന്റെ വാപ്പയും നരകത്തിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ്, അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നബിയാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ റസൂലുമാണ്. ബാക്കിയുള്ള കാര്യം ഇൻഷാ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി മനസ്സിലാക്കുവാനും ഹഖ് സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അല്ലിനാ മാ യൻഫഅനാ وانفعنا بما علمتنا وزدنا علما. اللهم اصلح لنا شأننا كله ولا تكلنا الى انفسنا طرفة عين. اللهم اهدنا اليك صراطا مستقيما. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين.